2025 ഒക്ടോബർ 29 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിൻ്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. അങ്കത്തട്ടിലേക്ക് മുന്നണികൾ. എം ബി ജു മോഹൻ എഴുതുന്നു, സംസ്ഥാനത്തെ കാത്തിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളാണ്. ദിവസങ്ങൾക്കകം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും തൊട്ടുപിന്നാലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കും. വോട്ടർ പട്ടിക പുതുക്കി പ്രസിദ്ധീകരിച്ചതോടെ മൂന്ന് മുന്നണികളും അംഗത്തിലിറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അടുത്ത മാസം ആദ്യ ആഴ്ച തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരുമെന്നാണ് സൂചന. അതിന് കാത്തു നിൽക്കാത്ത പ്രാഥമിക നടപടികളിലേക്ക് മുന്നണികൾ കടന്നു. പല വാർഡുകളിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കാത്തു നിൽക്കാതെ വാർഡ് കമ്മിറ്റികൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട്. സംവരണ വാർഡുകളുടെ പുനർനിർണയം പൂർത്തിയായതോടെ വിജയിക്കാവുന്ന വാർഡുകളിൽ സ്ഥാനാർത്ഥികളാകാൻ പ്രാദേശിക നേതാക്കൾ ചരട് വലിക്കാൻ തുടങ്ങി. ചിലർ വിജയസാധ്യതയുള്ള വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാക്കി. കോൺഗ്രസിലാണ് സ്ഥാനാർത്ഥി മോഹികളുടെ അതിപ്രസരം. മലത്തട്ടിൽ ഗ്രൂപ്പുകളില്ലെങ്കിലും പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രവർത്തകരെ ഒപ്പം നിർത്തി ബലപരീക്ഷണത്തിനാണ് നീക്കം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം സംസ്ഥാനത്ത് വിവാദമായിരുന്നു. വാർഡ് മണ്ഡലം കമ്മിറ്റികൾ നൽകിയ സ്ഥാനാർത്ഥി പട്ടിക നേരെ അട്ടിമറിച്ച് പേയ്മെൻറ്റ് സീറ്റുകളായി സ്ഥാനാർത്ഥികൾ വാർഡുകളിലേക്ക് ചെന്നത് കോലാഹലമുണ്ടാക്കിയിരുന്നു. ഡി സി സി ഓഫീസുകളിലായിരുന്നു സീറ്റ് കച്ചവടം. പഞ്ചായത്ത് വാർഡിൽ മത്സരിക്കാൻ 6,000, അതിനു മുകളിലേക്ക് കൂടുതൽ തുക എന്നിങ്ങനെയാണ് പേയ്മെൻറ്റ്. സീറ്റ് കച്ചവടത്തിൽ കീശ കനത്തവർക്ക് കണക്ക് കാണാതിരിക്കുന്നതും വിവാദമായി. ഒടുവിൽ കനത്ത പരാജയം രുചിച്ച് UDF വോട്ട് കച്ചവടത്തിൻ്റെ കൈപ്പറിഞ്ഞു. ഇത്തവണ അങ്ങനെ കച്ചവടം ഉണ്ടാകില്ലെന്നും മെറിറ്റ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. പൊതുസമ്മതരെ തേടുന്നു. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തണമെന്ന് വാർഡ് കമ്മിറ്റികൾക്ക് DCC നൽകിയിരിക്കുന്ന നിർദ്ദേശം. ചില വാർഡുകളിൽ പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. UDF മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റികൾ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് യോഗം ചേർന്നു. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ വാർഡ് പുനഃസംഘടന നേരത്തെ പൂർത്തിയായിരുന്നത് 15 DCCയിലാണ്. KPCCയുടെ അഭിനന്ദനവും DCCക്ക് ലഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കുന്ന പ്രവണത ഇത്തവണ ഉണ്ടാകില്ലെന്ന കർശന നിലപാടിലാണ് നേതൃത്വം. വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡം. മണ്ഡലം ജില്ലാ കോർ കമ്മിറ്റികളുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. ഘടകകക്ഷികളുമായി മുൻ തെരഞ്ഞെടുപ്പുകളിലെ സീറ്റ് വിഹിതം നിലനിർത്താനാണ് സാധ്യത. ഘടകകക്ഷികൾക്ക് വിജയസാധ്യതയില്ലാത്ത വാർഡുകൾ കോൺഗ്രസുമായി വച്ചു മാറുന്നതിന് ചർച്ചകൾ നടത്തും. LDFൽ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങി. വോട്ടർ പട്ടിക സമഗ്രമായി പരിശോധിച്ചു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അന്തിമ വോട്ടർ പട്ടിക വീണ്ടും പരിശോധിക്കാൻ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി. വാർഡ് വിഭജന ചർച്ചകൾ താഴെ ഘടകങ്ങളിൽ നടക്കുന്നു. വാർഡ് യോഗങ്ങൾ കഴിഞ്ഞയാഴ്ച പൂർത്തിയായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ LDFനായിരുന്നു നേട്ടം. അതിൽ നിന്ന് സീറ്റ് ഉയർത്താനുള്ള മത്സരമാണ് നടക്കുന്നത്. CPM പ്രത്യേകമായി ബ്രാഞ്ചുകളിൽ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യതയുള്ള വാർഡുകളിൽ പാർട്ടി പ്രവർത്തകർക്കാണ് പരിഗണന. വോട്ടുകളുടെ കാര്യത്തിൽ UDFമായി വലിയ അകലമുള്ള വാർഡുകളിൽ പൊതുസമ്മത സ്ഥാനാർത്ഥികളെ പരിഗണിക്കും. ജില്ലയിൽ നഗരസഭകൾ ഉൾപ്പെടെ 25 പഞ്ചായത്തുകളിൽ ഭരണം എന്നതാണ് NDA ലക്ഷ്യം. കവിയൂർ, കുളനട, ചെറുകോൾ പഞ്ചായത്തുകളും പന്തളം നഗരസഭയും NDA ആണ് ഭരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങി. BJP പാർട്ടി ചിഹ്നത്തിൽ തന്നെ പരമാവധി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. പ്രധാന ഘടകകക്ഷിയായി BDJS കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയുടെ സൂക്ഷ്മമായ പഠനം മണ്ഡലം കമ്മിറ്റികളാണ് നടത്തുന്നത്. ഇത്തവണ ജനപ്രതിനിധിയില്ലാത്ത ഒരു പഞ്ചായത്ത് പോലും ഉണ്ടാകാൻ പാടില്ലെന്നാണ് താഴെ ഘടകങ്ങൾക്ക് BJP നേതൃത്വം നൽകിയ നിർദ്ദേശം. കത്തിപ്പടരൻ വിവാദങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടർന്ന ശബരിമല സ്വർണക്കൊളയും PM3 പദ്ധതിയുമൊക്കെ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചകളാകും. പഞ്ചായത്തുതല വികസനത്തിൻ്റെ നേട്ടവും കോട്ടവും രണ്ടാമതാകും. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നൊരുക്കും ഫൈനൽ റിഹേഴ്സലുമായി രാഷ്ട്രീയ വിവാദങ്ങൾക്കാകും പ്രചാരണത്തിൽ പ്രാമുഖ്യം ലഭിക്കുക. സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ LDF ഉന്നയിക്കും. ജില്ലയിലെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും ജില്ലാ പഞ്ചായത്തിലും LDF ഭരിക്കുന്നതിനാൽ അതത് പ്രദേശത്തെ വികസനത്തിന് ഊന്നൽ നൽകാനാണ് ഇടതു നീക്കം. സ്വർണക്കൊളയും PM3 വിവാദവും ഇതിലൂടെ മറയ്ക്കുമെന്നാണ് അവർ കരുതുന്നത്. മലയോര ജില്ലയായ പത്തനംതിട്ടയുടെ കാർഷിക പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരമായില്ല. വന്യജീവി ശല്യവും റബ്ബറിൻ്റെ വിലയേടിയുമൊക്കെ കർഷകരുടെ നേർന്ന വിഷയമായി നിലനിൽക്കുന്നു.